ആശ്വസിപ്പിക്കുകയെന്നാൽ ബുദ്ധിമുട്ടേറിയ അവസരങ്ങളെ നേരിടുവാനുള്ള ശക്തിയും പ്രോത്സാഹനവും ആശയും പ്രാപിക്കുക എന്ന അർത്ഥവും ഉണ്ട് എന്ന് മറക്കരുത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്നത് താങ്കളുടെ ജീവിതത്തിന്റെ മുൻഗണന ആക്കി താങ്കളൊന്ന് നോക്കാമെങ്കിൽ താങ്കളുടെ പ്രശ്നങ്ങളെ ലഘുവായി കാണുവാൻ അത് താങ്കളെ സഹായിക്കും. അതിനെപ്പോഴാ നമുക്ക് സമയമില്ലേ? നമുക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ, അതൊഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നമില്ലേ? നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യം പോലും നമുക്ക് ചിന്തിക്കുവാൻ പലപ്പോഴും സമയമില്ലാത്തതുപോലെ നാം പ്രശ്നത്തിലാണ്. അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അത് തീർച്ചയായിട്ടും പരിഗണിക്കണം. അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുമെങ്കിൽ അത് വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കും. അങ്ങനെ മുൻഗണന നൽകുവാൻ ബുദ്ധിമുട്ട് തോന്നിയെന്ന് വന്നേക്കാം, എന്നാൽ ദൈവത്തിന്റെ കൃപയിൽ അത് സാധിക്കുമെന്നതിന് സംശയമില്ല. നാം അതിനുവേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. ആശ്വാസം, ആശ്വസിപ്പിക്കൽ, ഇതൊക്കെയാണല്ലോ ഇന്നലെ നാം പഠിക്കുവാൻ ആരംഭിച്ച കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും കണ്ടുകൊണ്ടിരുന്നത്. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം കഴിഞ്ഞ പഠനത്തിൽ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒന്നാമത്തെ ലേഖനം കൊരിന്ത്യർക്കെഴുതുമ്പോൾ അവൻ എഫസോസിലായിരുന്നു. അവിടെ വെച്ച് തന്നെ അവൻ പറഞ്ഞു തനിക്ക് വളരെ വലുതായൊരു വേല വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നുവെന്ന്. ഏകദേശം 3 വർഷത്തോളം പൗലോസ് എഫസോസിൽ താമസിച്ചു. അവൻ കൊരിന്തിലെത്തിയില്ല. തന്മൂലം കൊരിന്തിയർ ഇപ്പോഴും അസ്വസ്ഥരായി കഴിയുകയാണ്. പൗലോസിന് ആ സമയത്ത് വ്യക്തിപരമായി അവിടെ പോകുവാൻ സാധിക്കാഞ്ഞതിനാൽ അവൻ തീത്തോസിനെ കൊരിന്തിലേക്ക് അയച്ചു. എഫസോസിൽ പൗലോസിനോടൊപ്പം തിമത്തിയോസും ഉണ്ടായിരുന്നു. ഇവർ രണ്ടും എഫസോസിൽ നിന്ന് തിരിച്ച് ത്രോവാസിൽ വന്ന് തീത്തോസിനു വേണ്ടി കാത്തിരുന്നു. കൊരിന്തിൽ നിന്നുള്ള വാർത്തയുമായി തീത്തോസ് അവിടെ വരുമെന്ന് അവർ കാത്തിരുന്നു. തീത്തോസ് വരാതായപ്പോൾ പൗലോസ് തിമത്തിയോസും കൂടി ചേർന്ന് ഫിലിപ്പിയിലേക്ക് പോകുകയുണ്ടായി. അവിടെയാണ് തീത്തോസ് അവരെ കണ്ടുമുട്ടി കൊരിന്തിയിലെ വിശേഷങ്ങൾ അറിയിച്ചത്. അവൻ കൊരിന്തിൽ നിന്നും നല്ല വാർത്തയാണ് കൊണ്ടുവന്നത്. അതായത് തന്റെ ആദ്യത്തെ കത്തിൽ കൊരിന്തിയരോട് പൗലോസ് ആജ്ഞാപിച്ച കാര്യങ്ങൾ അവർ അനുസരിക്കുന്നു എന്നാണ് തീത്തോസ് വന്ന് പറഞ്ഞത്. അവർ കുറ്റബോധമുള്ളവരായിത്തീർന്നു, പാപബോധമുള്ളവരായിത്തീർന്നു. എത്ര പ്രോത്സാഹജനകമായ റിപ്പോർട്ടല്ലേ! അതെ, ദൈവവചനം അനുസരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് പ്രോത്സാഹജനകമായിരിക്കും. ഫിലിപ്പിയിലിരുന്നാണ് പൗലോസ് ഈ രണ്ടാമത്തെ ലേഖനം എഴുതുന്നത്. ഈ ഉന്നതനായ അപ്പസ്തോലൻ തങ്ങളുടെ അടുത്ത് വരണമെന്ന് കൊരിന്ത്യർ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. എത്ര നല്ല ആഗ്രഹം! അവർ തങ്ങളുടെ തെറ്റും മനസ്സിലാക്കി. പൗലോസ് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പൗലോസും കൊരിന്ത്യ സഭയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പൗലോസിനെ അവർ വേദനിപ്പിച്ചതിൽ ഇപ്പോൾ അവർ തന്നെ വേദനിക്കുകയാണ്. അവർക്കന്യോന്യം ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഇല്ല. ഈ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യത്യസ്തമായ ഒരു വിധത്തിൽ തന്റെ ഹൃദയം തുറന്നവരോട് സംസാരിക്കുകയാണ്. കുറെ കൂടി തുറന്നു പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ലേഖനത്തിലും നമുക്ക് മറ്റേതൊരു ലേഖനത്തിൽ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ പൗലോസിനെ അടുത്തറിയുവാൻ സാധിക്കുന്നതായ ഒരു ലേഖനമാണ്. ഈ രണ്ടാമത്തെ ലേഖനം നാം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ എത്ര മനോഹരമായ കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. 1 അധ്യായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓർക്കുന്നല്ലോ, ആദ്യത്തെ 11 വാക്യങ്ങൾ നാം പഠിച്ചപ്പോൾ അതിൽ 10 പ്രാവശ്യം ആശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മനോഹരമാണല്ലേ, 10 പ്രാവശ്യം ആശ്വാസത്തെക്കുറിച്ച്. ഇന്ന് മനുഷ്യന് ലഭ്യമല്ലാത്ത ഒരു സാധനം ആശ്വാസം. ആശ്വാസത്തിന് വേണ്ടി എവിടെ എന്തും കൊടുക്കുവാൻ മനുഷ്യൻ തയ്യാറാണ്. അല്പസമയം ഒരു പിരിമുറുക്കമില്ലാതിരിക്കുന്നതിനു വേണ്ടി മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന മനുഷ്യൻ. എന്നാൽ യഥാർത്ഥ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയാതെ അവൻ വീണ്ടും നിരാശയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഈ മനുഷ്യന് ലഭിക്കാവുന്ന ദ്രേഹിക്കും നല്ല വാർത്തയല്ലേ? ദൈവം ആശ്വാസത്തിന്റെ ഉറവിടമാകുന്നു. ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ മൂന്നാം വാക്യത്തിൽ നാം വായിച്ചു, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി. സർവാശ്വാസവും. താങ്കളുടെ പ്രശ്നം ജീവിതത്തിന്റെ ഏത് രംഗത്തായിരുന്നാലും അവിടെ പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം. പതിനൊന്നാം വാക്യത്തിൽ നാം വായിച്ചു, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കുവേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ഇത് നാമം ചെയ്യുവാൻ ദൈനംദിനം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അനേകർ എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് കൊരിന്തിലെ വിശ്വാസികളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്കും സഹവിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെടാവുന്നതാണ്. അതെ, എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ വളരെ കടമ്പെട്ടിരിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു. എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതെ, ക്രമമായി പ്രാർത്ഥിക്കുന്ന ചില അമ്മച്ചിമാരെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പരിചയപ്പെടാറുണ്ട്. ചില ആളുകൾ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ, എന്നിരുന്നാലും സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഓരോരുത്തരും എത്ര വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുവാൻ അനുവദിക്കും. അങ്ങനെ നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണമെന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ആശ്വാസത്തിനാണ് എന്ന് മറക്കരുത്. പൗലോസ് പറയുന്നത് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിനെന്ന്. ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും അധികം കഷ്ടങ്ങളിലൂടെ പോയിട്ടുള്ള ദൈവമക്കളാണ് കഷ്ടങ്ങളിലിരിക്കുന്നവർക്ക് ഏറ്റവും അധികം ആശ്വാസമാകുന്നത്. എന്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് അനേകർക്ക് ആശ്വാസം പകരുവാൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. താങ്കളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? രോഗമെന്തെന്നറിയാൻ വയ്യാത്ത ഒരാൾ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസം പകർന്നാൽ അതിന് വളരെയേറെ പരിമിതികളുണ്ട്. എന്നാൽ രോഗിയായി കിടക്കുന്ന ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരു രോഗിയോട് ആശ്വാസവാക്ക് പറഞ്ഞാൽ അതിന് അതിന്റേതായിട്ടുള്ള ആഴമുണ്ടല്ലേ? പൗലോസ് എട്ടാം വാക്യത്തിൽ പറഞ്ഞത് വീണ്ടും ശ്രദ്ധിച്ചാലും, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു എന്ന്. അങ്ങനെ നാം ഒക്കെ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. കുട്ടികളോടാണ് ഇത് സാധാരണ പറയാറുള്ളത്. അല്ല, ഇന്ന് കുട്ടികളുടെ കഥകൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് പ്രായമുള്ളവരാണല്ലോ അല്ലേ? അതുകൊണ്ട് കേട്ടോളൂ. ഒരിക്കൽ സൂര്യനും കാറ്റും കൂടിയൊരു മത്സരം. വെറും മത്സരമല്ല, ആരാണ് ശക്തി കൂടിയ ആളെന്നറിയുവാനുള്ള മത്സരം. ശക്തി പരീക്ഷിക്കണമല്ലോ. അതിനവർ കണ്ടെത്തിയത് വഴിയെ നടന്നുപോയിരുന്ന ഒരു മനുഷ്യനെ തന്നെ. അല്പം തണുപ്പുണ്ടായിരുന്നതിനാൽ അയാൾ ഒരു സ്വെറ്റർ ധരിച്ചിരുന്നു. കാറ്റ് ആദ്യം പറഞ്ഞു, താനാകുന്നു ശക്തിയുള്ളവൻ എന്ന്. എന്നിട്ട് കാറ്റ് പറഞ്ഞു, നോക്കിക്കോ, ഞാനിപ്പോൾ ആ മനുഷ്യന്റെ സ്വെറ്റർ ദൂരെ എറിയാമെന്ന്. അതുകൊണ്ട് കാറ്റ് അയാളുടെ നേരെ വീശുവാൻ തുടങ്ങി. ആഞ്ഞു വീശി ആ മനുഷ്യനെ പറപ്പിച്ചു പോകുവാൻ തക്കവണ്ണം കാറ്റ് ആഞ്ഞടിച്ചു. കാറ്റിന്റെ ശക്തി കൂടുന്തോറും അയാൾ തന്റെ വസ്ത്രം ഇറുകി പിടിച്ചുകൊണ്ട് നടന്നു. കാറ്റ് ചിന്തിച്ചു, തന്റെ ശക്തി കൊണ്ട് ആ സ്വെറ്റർ ഊരി ദൂരിക്കളയാമെന്ന്. ഒടുവിൽ കാറ്റ് മടുത്തു. ആ മനുഷ്യൻ തന്റെ സ്വെറ്റർ ഇറുകി പിടിച്ച് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സൂര്യൻ പറഞ്ഞു, ഇനി ഞാനൊന്ന് ശ്രമിക്കട്ടെ. സൂര്യൻ പതിയെ അയാളിലേക്ക് പ്രകാശമയച്ചു. ഹ, എത്ര രസം! ഭയങ്കര കാറ്റ് കഴിഞ്ഞ് ഇതാ നല്ല സൂര്യപ്രകാശം. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ചൂടുകൂടി. അയാളെ വിയർക്കുവാൻ തുടങ്ങി. വീണ്ടും ചൂടുകൂടി. നല്ല സൂര്യപ്രകാശം, കാറ്റിന്റേതായ ആ തണുപ്പില്ല, ആ ഭയാനകത്വമില്ല, നല്ല സൂര്യപ്രകാശം, എന്നാൽ ചൂട്. സെറ്റർ ഊരാതെ എന്തു ചെയ്യും? കാറ്റിന് സാധിക്കാതെ പോയത് സൂര്യൻ നേടിയെടുത്തു. പലപ്പോഴും പ്രതികൂല കാറ്റുകൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയെന്ന് വരില്ല സുഹൃത്തെ. കാറ്റ് വീശുമ്പോൾ അത് ശക്തി ആർജിച്ചു കഴിയുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള പിതാവിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തിയല്ലോ. എന്നാൽ സംഗതികൾ കുഴപ്പമില്ലാതെ പോകുന്ന അവസരത്തിൽ നാം അപകടകരമായൊരു സ്ഥാനത്താണ്. എല്ലാം നാം പ്രതീക്ഷിച്ചതിനപ്പുറം ഭംഗിയായി പോകുമ്പോൾ നാം അപകടകരമായ ഒരു സ്ഥാനത്താണ്. പ്രാർത്ഥന മുടങ്ങും, ദൈവവചന വായന മുടങ്ങും, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ ഇല്ലാതെയാകും. സൂര്യൻ പ്രകാശിക്കുമ്പോൾ വിശ്വാസികളെല്ലാം ലാഘവ ബുദ്ധിയോടെ കാണും. അവർ പ്രാവർത്തികമായ നീതിയുടെ വസ്ത്രം ഊരിക്കളയും. എന്നിട്ടവർ ലോകത്തോട് അനുരഞ്ജനപ്പെട്ടു പോകുവാൻ ആരംഭിക്കും. ഇന്നെന്നാ പണമുണ്ട്, പദവിയുണ്ട്, പ്രശസ്തിയുണ്ട്, പിന്നെ ഇതിലധികം എന്താണ് വേണ്ടത്? ഇതത്രേ നമ്മുടെ ഈ കാലങ്ങളിൽ അനേകർ ചെയ്തിരിക്കുന്നത്. പണ്ട് പ്രയാസമുണ്ടായിരുന്ന കാലങ്ങളിൽ നാം ദൈവത്തോട് അടുത്തടുത്ത് ചെന്നു. എന്നാൽ ഇന്ന് എല്ലാം ഭംഗിയായി പോകുന്ന അവസരത്തിൽ നാം നമ്മുടെ വഴികളിൽ ആർഭാടമായി കഴിയുകയാണല്ലേ. നമുക്കുള്ള ഒരേ ഒരു ചിന്ത എങ്ങനെ കൂടുതൽ ആർഭാടമായി കഴിയാം എന്നതു മാത്രമാണ് ഇല്ലേ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന വിശ്വാസികളെ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് താങ്കളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുമെങ്കിൽ അതല്ലേ ദൈവത്തോട് ചോദിക്കേണ്ടത്? ഇന്ന് അനേകരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുകയാണ്. വിശ്വാസികളെ, കഷ്ടതയല്ലേ കൂടുതൽ അഭികാമ്യം? അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നില്ലേ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. പെരുമാറിയിരിക്കുന്നു എന്നത് ജീവിത രീതിയെ സൂചിപ്പിക്കുന്നു. പൌലോസ് പറയുന്ന തന്റെ സന്തോഷം തന്റെ ജീവിത സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. നമ്മുടെ ജ്ഞാനത്തെക്കാൾ ഉപരി നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു. ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലുമുള്ള ജീവിതം. പൌലോസിന്റെ കഷ്ടങ്ങൾ തന്റെ ജീവിത വിശുദ്ധിയും നിർമ്മലതയും വർദ്ധിപ്പിക്കുകയായിരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, പൌലോസിന്റെ കഷ്ടങ്ങൾ തന്റെ ജീവിത വിശുദ്ധിയും നിർമ്മലതയും വർദ്ധിപ്പിക്കുകയായിരുന്നു. കഷ്ടങ്ങൾ നമ്മിൽ അനുകരണീയമായ സ്വഭാവങ്ങൾ ഉളവാക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് കഷ്ടതയുടെ തീച്ചുളയിലാണെങ്കിൽ താങ്കൾക്കതിനെ മനോഹരമായൊരു പ്രസംഗപീഠമാക്കുവാൻ കഴിയും. അതെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ഒരു ജീവിതമാക്കി താങ്കളുടെ ജീവിതം തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം 13-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്നപോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കദൂന്യയ്ക്ക് പോയി പിന്നെയും മക്കദൂന്യയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. നോക്കണേ, പൌലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്, എന്റെ ഒന്നാമത്തെ വരവിൽ ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നതുപോലെ ഞാൻ രണ്ടാമതും വരുന്നത് അപ്രകാരം തന്നെയായിരിക്കും, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനല്ല എന്ന്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എന്റെ വാക്ക് ഉവ്വ ഉവ്വ ഇല്ല ഇല്ല എന്നാകുവാൻ തക്കവണ്ണം എന്റെ നിരൂപണം ജഡീക നിരൂപണമോ? നോക്കണേ, കൊരിന്തിലേക്ക് വീണ്ടും വരുവാൻ താൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്റെ ശത്രുക്കൾ അതൊരു അവസരമായി ഉപയോഗിച്ചു. വാക്ക് പാലിക്കാത്തവൻ, ഇവൻ പറഞ്ഞാൽ ഒരിക്കലും ചെയ്യുന്നവനല്ല എന്നൊക്കെ പറയുവാൻ തുടങ്ങി. തന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഈ വാക്യങ്ങളിൽ താൻ ആവർത്തിക്കുകയാണ്. ഓർക്കണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ദൈവമക്കളാകുന്ന നാം സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കേണ്ടതാണ്. സമയം പാലിക്കുന്നവരും വാക്ക് പാലിക്കുന്നവരുമായിരിക്കണം. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഒരിക്കൽ വരാമെന്നും പിന്നെ വരികയില്ല എന്നും പൌലോസ് പറഞ്ഞില്ല. അവൻ വാക്ക് വ്യത്യാസം കാണിച്ചില്ല. ഓരോ ദൈവമക്കളും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു ഇത്. ഇനിയും 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, ഞാനും സില്വനാസും തിമത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവനിൽ ഉവ് എന്നത്രയുള്ളൂ. പൌലോസ് പ്രസംഗിച്ച സുവിശേഷം മഹത്വകരമായ അനുഗ്രഹീതമായ ഒരു സുവിശേഷമായിരുന്നു. ഉവ് എന്നാണ് അത് പറഞ്ഞത്. സുവിശേഷം എന്നാൽ ദൈവം എന്തോ നമുക്ക് വേണ്ടി ചെയ്തതാണ്. ആയത് നല്ല വാർത്തയാകുന്നു. നമുക്കുള്ള വിശ്വസ്തനായ ദൈവം മാത്രമല്ല, പിന്നെയോ ഉറപ്പുള്ള കർത്താവായ യേശു ക്രിസ്തു, അതെ, അവൻ നമുക്ക് അനുഗ്രഹമായി തീർന്നു. ഇനിയും 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാർ അവനിൽ ആമേൻ എന്നും തന്നെ. ക്രിസ്തുവിൽ എല്ലാം നല്ലതായിരിക്കും, ദോഷമായി ഒന്നുമില്ല. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവവൈതലിന് എല്ലാം നന്മയ്ക്കായി അനുഭവപ്പെടും. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. സുഹൃത്തെ, 21-22 വാക്യങ്ങളിൽ ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഇപ്പോൾ താങ്കൾക്കിവിടെ വിശ്വസ്തനായ സത്യവാനായ ദൈവവും തീർച്ചയുള്ള കർത്താവായ യേശുവും മാത്രമല്ല, നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവുമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇന്നത്തെ ശുശ്രൂഷ മൊത്തത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഒന്ന്, ഞങ്ങളെ ഉറപ്പിക്കുന്നതും. എങ്ങനെയാണ് താങ്കൾ ഉറച്ചിരിക്കുന്നത്? ഈ കൊരിന്തിലെ സഭയ്ക്ക് തന്റെ പ്രഥമ ലേഖനം പൗലോസ് എഴുതിയപ്പോൾ, 1-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞാണ് ഉപസംഹരിച്ചത്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീനെന്ന്. 1 കൊരിന്ത്യർ 15:58. അവർ ഒരു ഉറപ്പുള്ളവരായിരുന്നില്ല. ഈ ഉറപ്പിക്കുക എന്നാൽ എന്താണ്? അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാകുന്നു എന്നാണല്ലോ നാം വിശ്വസിക്കുന്നത്. 1-ാമത്, പരിശുദ്ധാത്മാ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നത്രേ. പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി, പാപം അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ അംഗീകരിക്കുമെങ്കിൽ, 2-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായി പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മെ വീണ്ടും ജനിപ്പിക്കും എന്നുള്ളതാണ്. അവൻ നമ്മെ വീണ്ടും ജനിപ്പിക്കുക മാത്രമല്ല, അവൻ നമ്മിൽ അധിവസിക്കുകയും ചെയ്യുന്നു. അവൻ നമ്മിൽ അധിവസിക്കുക മാത്രമല്ല, അവൻ നമ്മെ ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കുന്നു, അതായത് ക്രിസ്തുവിനോട് സ്നാനപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന വളരെ രസകരമാണ്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഏത് ദൈവം? അതെ, പരിശുദ്ധാത്മാവാം ദൈവം. യേശു കയ്യിൽ മാ സ്വൈരം എന്ന് നാം പാടാറുണ്ടല്ലോ. അതല്ല ഇവിടുത്തെ അർത്ഥം. ആത്മസ്നാനത്താൽ നമ്മെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ താങ്കൾ ക്രിസ്തുവിന്റെ കൈയിൽ സുരക്ഷിതമാകുന്നു എന്നല്ല, ക്രിസ്തുവിന്റെ ഒരു കൈപോലെ സുരക്ഷിതമാകുന്നു എന്നാണ്. മനസ്സിലായല്ലോ? ക്രിസ്തുവിന്റെ കൈയിൽ സുരക്ഷിതമാകുന്നു എന്നല്ല, അവിടുത്തെ ഒരു കൈ ആയി നാം സുരക്ഷിതമാണ്. അതത്ര ഉന്നതമായ ഒരു സുരക്ഷിതത്വമാകുന്നില്ലേ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ പൌലോസ് വർത്തമാനകാലമാണ് ഉപയോഗിക്കുന്നത്. അവൻ നമ്മെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു, നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു, നമ്മിൽ അധിവസിക്കുന്നു, നമ്മെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ഏകീഭവിപ്പിക്കുന്നു. മനോഹരം, അതിമനോഹരമല്ലേ? നാം ഇവിടെ വീണ്ടും വായിച്ച് നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഈ കാലങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ളത് അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാകുന്നു. 1 യോഹന്നാൻ 2:20 പറഞ്ഞിരിക്കുന്നത് നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എന്നത്രേ. ആ അഭിഷേകം പരിശുദ്ധാത്മാവാകുന്നു നമുക്ക് നൽകുന്നത്. എല്ലാ സത്യത്തിലും നമ്മെ വഴി നടത്തേണ്ടതിന് അത് പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നതാണ്. അതാണ് ആ അഭിഷേകം. എല്ലാ സത്യത്തിലും നമ്മെ വഴി നടത്തേണ്ടതിന് നാം പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്ന അവസ്ഥയിൽ നാം വിട്ടുകൊടുക്കുന്നു നമ്മെ തന്നെ. 1 യോഹന്നാൻ 2:27 നാം വായിക്കുന്നത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. പരിശുദ്ധാത്മാവിന്റെ ഈ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുന്ന് നമ്മെ ഈ വചനം പഠിക്കുവാനായി സഹായിക്കുന്ന ഒരു ആത്മാവാകുന്നു. അതെ, പലപ്പോഴും ഈ വചനം തുറക്കാതെ തന്നെ നമുക്കിനി ലഭിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. അതല്ല ഇവിടുത്തെ അർത്ഥം. ലോകത്തിൽ മറ്റാരും പഠിപ്പിക്കുന്നതിനേക്കാൾ ഭംഗിയായി നമ്മെ പഠിപ്പിക്കുവാൻ കഴിവുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ്. അവൻ പഠിപ്പിച്ചാൽ മാത്രമേ ശരിയായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നത് പരിശുദ്ധാത്മാവ് തരുന്നതാകുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം, അവൻ നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് അവൻ പഠിപ്പിക്കുന്നത്? നാം അവന് കീഴ്പ്പെട്ടിരിക്കണം. യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 16:12-13 വാക്യങ്ങളിൽ, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പോരായോ, ഇതാണ് നമുക്ക് ആവശ്യം. നമ്മെ സകല സത്യത്തിലും നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അത് ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും നാം തയ്യാറാകണം. വേറൊരു കാര്യം, നാം ഈ 2 കൊരിന്ത്യർ 1:21-22 വാക്യങ്ങളിൽ വായിക്കുന്നത് അവൻ നമ്മെ മുദ്രയിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഒരു ശുശ്രൂഷയാണ്. എഫേസ്യരുടെ 4:30 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടത് പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുന്നു. അവനെ ദുഃഖിപ്പിച്ച് മാറ്റി നിർത്തുവാൻ നമ്മെക്കൊണ്ട് കഴിയുമോ? ഇല്ല. ഒരു ദിവസം അവൻ നമ്മെ കണ്ടെത്തും. മുദ്ര എന്ന് പറയുമ്പോൾ, ഇത് സാധാരണ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ നാം സാധാരണ വിധത്തിൽ ഒരു കത്ത് പോസ്റ്റ് ചെയ്യുകയാകുന്നുവെങ്കിൽ അത് നാം ആർക്കയക്കുന്നുവോ ആളിനെ ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ നാം രജിസ്റ്റർ ചെയ്യുകയാകുന്നുവെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്നും അധികാരപ്പെട്ടവർ വാങ്ങിച്ച് പ്രത്യേകം മുദ്ര വെക്കും, നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ. എന്നിട്ട് നമുക്കൊരു രസീതും തരും. എന്നിട്ട് പറയും, ഈ കത്ത് അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഈ ഡോക്യുമെന്റ് അത് കിട്ടേണ്ട ആളിന് കിട്ടിയില്ല എങ്കിൽ ഈ രസീത് കൊണ്ട് കാണിച്ചാൽ മതി. അതെ, നാം ആരുടേതാകുന്നു എന്ന്. നാം അന്യരല്ല, നാം അനാഥരല്ല എന്ന് കാണിക്കുന്നതിന്റെ മുദ്ര. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നു. വേറൊരു കാര്യം നാം കണ്ടത് ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ അച്ചാരം? അതെ, നാം സാധാരണ അഡ്വാൻസ് കൊടുക്കാറുണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഞാനാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ ഞാനൊരു അഡ്വാൻസ് കൊടുക്കുന്നു. കൂടുതൽ വരുന്നു എന്നതിന്റെ ഒരടയാളമാണ് ഇതല്ലേ? അതെ, ആത്മാവെന്ന അച്ചാരം അവൻ നമുക്ക് തന്നിരിക്കുന്നു. ഇനിയും കൂടുതൽ ലഭിക്കുവാനായിട്ടുണ്ട്. എത്ര ഉന്നതമായിട്ടുള്ള ഒരു അനുഭവമില്ലേ? 1:23 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്ര ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത്, അതിന് ദൈവം സാക്ഷി. പൗലോസ് പറയുന്നത് താൻ ഇതിനു മുൻപ് കൊരിന്തിൽ വന്നിരുന്നെങ്കിൽ താൻ ആദ്യ ലേഖനത്തിൽ എഴുതിയതൊക്കെ അവരോട് ചെയ്തേനേ എന്നത്രേ. അതെഴുതുമ്പോൾ ഒരുപാട് താൻ അവരോട് ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ അവർ ആകെ തിരുത്തിയതുകൊണ്ട് താൻ സന്തോഷിക്കുന്നു. 1 ലേഖനത്തിൽ മൊത്തം തിരുത്തലുകളും ശാസനയും ആകുന്നുവല്ലോ. താൻ പറഞ്ഞതുപോലെ അവർ അനുസരിച്ചതിനാൽ ഇപ്പോൾ അവരോട് അവൻ സന്തോഷത്തോടെയാണ് ഇടപെടുന്നത്. 24 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവരെന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്നത്രേ. ഞാൻ നിങ്ങളെ ശാസിച്ചാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ശാസിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ എങ്ങനെയെങ്കിലും അടിമകളാക്കി ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയല്ല ഞാൻ കാണിക്കുന്നത്. പിന്നെയോ, നിങ്ങൾ ആത്മീയമായി വളരണമെന്നുള്ള താൽപര്യത്തോടുകൂടെ നിങ്ങളോട് പറയുന്നു. അതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തിരുത്തുകയും ശാസിക്കുകയും നേരായ വഴിയിൽ കൊണ്ടുപോകുകയും ചെയ്യേണ്ടത് ആത്മീയ പിതാവെന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വമാകുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. അത് ഒരു പിടിച്ചുകെട്ടായ ഒരു അടിമത്തമായി നിങ്ങൾ കാണരുത് എന്ന് പൗലോസ് അവരോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എത്ര ഉന്നതമായിട്ടുള്ള ചിന്തകളല്ലേ? പൗലോസ് ഈ പ്രിയപ്പെട്ടവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആശ്വസിപ്പിക്കുവാൻ, അവരെ ഉറപ്പിക്കുവാൻ പൗലോസ് ചെയ്യുന്ന ഈ പ്രവർത്തനം എന്തുമാത്രം നമുക്കും പ്രയോജനകരമാണല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ആശ്വാസം കൈക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടോ? അത് മറ്റുള്ളവരെ ആത്മീയമായി ഉറപ്പിക്കുന്നതിനുവേണ്ടി, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിനുവേണ്ടി താങ്കൾ നൽകാറുണ്ടോ? ഒരു നിമിഷം താങ്കൾ തന്നെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല വചനത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന മനോഭാവം അവിടെ ഞങ്ങൾക്ക് തരണമേ. ദൈവകൃപയുടെ നിറച്ചാട്ട് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
തന്നീട ഇടമേ.